ഗൈഡൻസ് ടിവി, ലൈറ്റ് ഫോർ ലൈഫ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാൻ അലാ ഖാതമിൽ അംബിയായി വൽ മുർസലീൻ നബീന മുഹമ്മദിൻ وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. أما بعد، സഹോദരൻ മാരെ, സഹോദരികളെ, ആത്മാക്കളുടെ ലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ഈയൊരു വേദിയിൽ തുടർച്ചയായി സംസാരിച്ചു വരുന്നത്. അതിൽ വിശുദ്ധ ആത്മാക്കളുടെ അവസ്ഥകൾ ചിലത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. ആത്മാക്കളിൽ അശുദ്ധമായത് എങ്ങനെ, എവിടെ, ആര് തുടങ്ങിയ വിഷയത്തിൽ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിനില്ല മനസ്സിലാക്കുന്നത്. മനുഷ്യർ മാതാവിൻ്റെ ഗർഭത്തിലിരിക്കെ തന്നെ അവൻ സൗഭാഗ്യവാനാണോ അതല്ല ദൗർഭാഗ്യവാനാണോ എന്ന് എഴുതും എന്നത് നമ്മൾ മനസ്സിലാക്കി. എഴുതാൻ നിയോഗിക്കുന്ന മലക്ക് ഐ റബ് ഷക്കിയുൻ, ഐ റബ് ഷക്കിയുൻ അം സഈദ്, റബ്ബെ ഈ സൃഷ്ടി അത് സൗഭാഗ്യവാനാണോ അതല്ല ദൗർഭാഗ്യവാനാണോ എന്ന് ചോദിച്ച് അള്ളാഹു അറിയിക്കുന്നതനുസരിച്ച് മലക്കെഴുതും ദൗർഭാഗ്യവാനായി ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹു എഴുതിയതിനാലല്ല ദൗർഭാഗ്യവാനാകുന്നത്. പിന്നെ ഇവൻ ദൗർഭാഗ്യവാനാകും എന്നുള്ള അള്ളാഹുവിൻ്റെ അറിവ് അത് മുൻകടന്നതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ആരാകുമെന്നത് അറിഞ്ഞതിനാൽ അവൻ്റെ വിഷയം കാലേക്കുട്ടി എഴുതുന്നത്. ഏതായാലും ഷഖിയായി, ഭാഗ്യം കെട്ടവനായി ഇവിടെ ജീവിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആത്മാക്കളോട് സ്വീകരിച്ച കരാർ നമ്മൾ മനസ്സിലാക്കി. ആ കരാറിനെ ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ദൂതന്മാർ ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു വേദങ്ങളെ അവതരിപ്പിച്ച് ആ കരാർ വായിക്കപ്പെടാൻ ഇവിടെ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു മനുഷ്യർക്ക് തലച്ചോറും വിവേചന ശക്തിയും മേധാശക്തിയും ഒക്കെ നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാരെയും പ്രബോധകന്മാരെയും ഒക്കെ ഇവിടെ നിലനിർത്തി അള്ളാഹു വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള അവസരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല തരപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും തനിക്ക് ദൗർഭാഗ്യം കൊയ്യുന്നവൻ, അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി തനിക്ക് തീയത് കൊള്ളുന്നവൻ, അവനാണ് ദുഷിച്ച ആത്മാവിൻ്റെ ഉടമ. ദുഷിച്ച ആത്മാക്കൾ അവർ എങ്ങനെ മാനം കയറുമെന്നും അവർക്ക് നേരെയുള്ള പ്രതികരണം എന്താകുമെന്നും അവർ പാരത്രിക യാത്രയിൽ എങ്ങനെയായിരിക്കുമെന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാർഗ്ഗങ്ങൾ സവിസ്തരം ഉണർത്തിയത് നമ്മൾ വായിക്കും. അൽ ബറ ഇബ്നു ആസിബിൽ നിന്നുള്ള ഒരു ഹദീസിൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുകയുണ്ടായി. അതിൽ ദുഷിച്ച ആത്മാവിനെ കുറിച്ച് പറയുന്നിടം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മളോട് പറയുന്നത്. വഇന്നൽ കാഫിർ അർറജുലുസ്സു, അർറജുലുസ്സു ഇദ ഹ്തുദിർ അതതുഹു മലായികത്തുൽ ആദാബ് എന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ പറയുന്നുണ്ട്. സത്യനിഷേധി, ദുഷിച്ച മനുഷ്യൻ മരണാസന്നമായാൽ അവനിലേക്ക് മലായിക്കത്തുൽ അദാബ് വരുമെന്നാണ്, ശിക്ഷയുടെ മലക്കുകൾ. സൂദുൽ വുജൂഹ്, അവരുടെ മുഖം കറുത്തിരുണ്ടിരിക്കും എന്നാണ്. വമഅഹുമുൽ മുസൂഹ്, ആ മലക്കുകൾ മരണാസന്നനായ ഈ നന്ദികെട്ട നിഷേധിയുടെ അടുക്കലേക്ക് വരുമ്പോൾ മുസൂഹ് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. മുസൂഹ് എന്ന് പറഞ്ഞാൽ അസിയാബുൽ ഖഷിൻ എന്നാണ്, പരുത്ത കടുത്ത വസ്ത്രം, അതുമായിട്ടായിരിക്കും മലക്കുകൾ വരിക എന്നുള്ളതാണ്. യജ്ലിസൂന മിൻഹുമദ് ബസർ, ഈ മരണാസന്നനായവന്റെ അടുക്കൽ നിന്ന് കണ്ണ് എത്തും നോട്ടമെത്തും ദൂരം ഈ മലക്കുകളിരിക്കും. സുമയത്തി ഇലൈഹി മലക്കുൽ മൗത്ത് ഫയജ്ലിസു ഇൻദ റഅ്സിഹി, മലക്കുകളുടെ പടമാനം ഇറങ്ങി വരും. ഇവ്വിധം മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് മാത്രമാണ് വരിക. അവന്റെ തലക്കലിൽ ഇരുന്ന് മലക്കുൽ മൗത്ത് പറയുമെന്നാണ്. ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ ഖബീസ കാനത് ഫിൽ ജസദിൽ ഖബീസ്. ഇസ്ലാസൽ മതങ്ങൾ പറയാണ് ഈ മനുഷ്യനോട് പറയുന്നത്, ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ ഖബീസ, ദുഷിച്ച ആത്മാവേ, അശുദ്ധമായ ആത്മാവേ, പുറപ്പെടൂ എന്നാണ്. കാനത് ഫിൽ ജസദിൽ ഖബീസ്, ഈ ആത്മാവ് സന്നിവേശിച്ചത് ദുഷിച്ച ശരീരത്തിലായിരുന്നു. ദുഷിച്ച ആത്മാവെ ഇറങ്ങൂ എന്ന് പറയുമെന്നാണ്. ചില നിവേദനങ്ങളിൽ ഉഖ്റുജി ദമീമതൻ, നിന്ദ്യമായി ഹീനമായി ഇറങ്ങാൻ വേണ്ടി പറയുമെന്നാണ് ആ ആത്മാവിനോട്. ചില റിപ്പോർട്ടിൽ ഉഖ്റുജി സാഹിതതൻ വമസ്ഖൂതൻ അലൈക്കി, സംതൃപ്തിയോടുകൂടിയുള്ള ഇറക്കല്ല ദേഹത്തിൽ നിന്ന്, ദേഹിക്ക് പിന്നെയോ സാഹിതതൻ, വെറുപ്പോടുകൂടി അറപ്പോടുകൂടി ക്രോധത്തിൽ ഇറങ്ങുക. മസ്ഖൂതൻ അലൈക്കി എന്നാണ് മേലായവന്റെ കോപം ഏറ്റുവാങ്ങി, ദേഷ്യം ഏറ്റുവാങ്ങി, അല്ലാഹു കാട്ടനെ ഔദുബില്ല, ദേഹത്തിൽ നിന്ന് പടിയിറങ്ങാനാണ് ദേഹിയോട്, ആത്മാവിനോട്, ആ അശുദ്ധ ആത്മാവിനോട് മലക്കുൽ മൗത്ത് പറയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ ഏത് വിഷയം, വലൗ തറാ ഇദ് ബാലിമൂന ഫീ ഗമറാതിൽ മൗത്ത് വൽമലാ, വലൗ തറാ ഇദ് ബാലിമൂന ഫീ ഗമറാതിൽ മൗത്ത് അൽമലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ വലൗ തറാ, നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഇത് ബാലിമൂൻ ഫി ഖമറാത്തിൽ മൗത്ത്, അക്രമികൾ മരണത്തിന്റെ ഖമറാത്തിൽ കഴിയുന്ന ആ രംഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതത്തിൽ ഗൗരവത്തിൽ വായിക്കാനാണ് ഈ ശൈലി പ്രയോഗിച്ചത്. അക്രമികൾ മരിക്കുമ്പോൾ അതിന്റെ ഖമറാത്ത്, മരണത്തിന്റെ ഖമറാത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന് മുന്നോടി ആയി ഉണ്ടാകുന്ന അർദ്ധബോധാവസ്ഥ, മരണത്തിന്റെ മുന്നോടിയായി ഉണ്ടാകുന്ന വേദന, മരണത്തിന്റെ മുന്നോടിയായിട്ടുണ്ടാകുന്ന സംഘർഷാവസ്ഥ, മരണത്തിന്റെ മുന്നോടിയായിട്ടുണ്ടാകുന്ന ദുഃഖ വിചാരങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഖമറാത്ത്. അക്രമികൾ മരിക്കുമ്പോൾ ആ മരണത്തിന് മുന്നോടിയായിട്ടുള്ള ഖമറാത്ത്, അത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, വളരെ ഗൗരവമാണ്, അചിന്തിയമാണ്, അവർണ്ണനീയമാണ് ആ ഒരു രംഗം എന്നുള്ളതാണ്. മലക്കുകൾ, ഞാൻ പറഞ്ഞില്ലേ മലക്കുകൾ മാനിറങ്ങും, എങ്ങനെയുള്ള മലക്കുകൾ, മലായിക്കത്തുൽ അദാബ്, ശിക്ഷയുടെ മലക്കുകളാണ്. സൂദുൽ വുജൂഹ്, മുഖം കറുത്ത് കടുത്ത മലക്കുകളാണ് ആ മലക്കുകൾ. ബാസിതു ഐദീഹിം എന്നാണ്, തങ്ങളുടെ കൈകൾ ഈ ആളിലേക്ക് നീട്ടുമെന്നാണ്. ബാസിതു എന്നുള്ളതിന് ഹദീസുകളിൽ കാണാം, ഷറഹിൽ ദാരിബു, അടിക്കുന്നവരാണ് എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم അവിശ്വാസി മരിക്കുന്ന രംഗം കണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ യദ്രിബൂന വുജൂഹഹും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ അവരുടെ മുഖത്തടിക്കും വാദ്ബാറഹും അവരുടെ പിന്നിലും അടിക്കും. അപ്പോൾ മരിക്കുന്ന മനുഷ്യന്മാരോട് മലക്കുകൾക്ക് ചില പെരുമാറ്റങ്ങളുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തയ്യിബീൻ, നല്ലവരായി മാന്യന്മാരായി മരിപ്പിക്കുന്ന മലക്കുകൾ ഉണ്ട്. അത് അള്ളാഹു അനുഗ്രഹിച്ച വിശ്വാസികളായ ദാസന്മാർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ. എന്നാൽ മലക്കുകൾ അടിച്ചും തൊഴിച്ചും റൂഹിനെ വാങ്ങുന്ന ആളുകളുണ്ട്. അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, ആത്മാക്കളുടെ ആ ലോകം അവിടെ മരിക്കുന്നവൻ അഭിമുഖീകരിക്കുന്നത് എന്തി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ്. അപ്പൊ ബാസിത്തു ഐദിയഹും, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടി അഖ്രിജു അൻഫുസക്കും, ആത്മാക്കളെ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തെടുക്കൂ എന്ന് പറയുന്ന ആ രംഗം അവിടെ ബാസിത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ അടിച്ചുകൊണ്ട് ആത്മാവിനെ പുറത്തെടുക്കാൻ പറയുന്ന ആ രംഗം അത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ. എന്നിട്ട് മലക്കുകൾ പറയുന്നത് അല്യോം തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഹൂൻ, ഹൂൻ എന്ന് പറഞ്ഞാൽ ഹവാൻ, നിന്ദ്യമായ നിസ്സാരമായ നികൃഷ്ടമായ ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അല്യോം തുജ്സൗന അദാബൽ ഹൂൻ, അത് ബിമാ കുന്തും തഖൂലൂന അല അല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ അന്യായം പറഞ്ഞതിനാൽ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ, വചനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ അഹങ്കരിച്ചതിനാൽ നിങ്ങൾക്കുള്ള മരണമാണ്, ശിക്ഷയാണ് എന്നുള്ള നിലക്ക് മലക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ വാക്കാൽ മലക്കുകൾ നോവിച്ച്, പ്രവൃത്തിയാൽ മലക്കുകൾ നോവിച്ച് അക്രമികളുടെ ആത്മാക്കളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുമെന്നാണ്. അതാണ് അശുദ്ധമായ ആത്മാക്കളുടെ ഗതി, അവരുടെ വിധി അവസ്ഥ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ പറയാണ്, മലക്കുൽ മൗത്ത് തലക്കരികിൽ വന്നിരുന്നിട്ട് പറയും, ഉഖ്റുജി അയ്യതുഹ നഫ്സുൽ ഖബീസ കാനത് ഫിൽ ജസദിൽ ഖബീസ്, ഉഖ്റുജി ദമീമതൻ, ഉഖ്റുജി സാഖിതതൻ വമസ്ഖൂതൻ അലൈകി, അങ്ങനെയൊക്കെ പറയും. എത്ര ദയനീയമാണ് ആ ആത്മാവിന്റെ അവസ്ഥ, തീർന്നില്ല. മലക്കുൽ മൗത്ത് പറയും, വഅബ്ശിരി ബിഹമീമിൻ വഗസാഖിൻ വആഖറ മിൻ ശകലിഹി അസ്വാജ് എന്നാണ്. വഅബ്ശിരി, ഈ ആത്മാവിനോട് സന്തോഷ വാർത്ത അറിയിക്കാണ്. എന്താ സന്തോഷ വാർത്ത? ബിഹമീം, നിനക്ക് ഹമീമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ്. വഗസാഖ്, നിനക്ക് ഗസാഖ് ഉണ്ട് എന്ന സന്തോഷ വാർത്തയാണ്. എന്താ ഈ ഹമീം, എന്താ ഗസാഖ്? ഈ അശുദ്ധാത്മാവിന് ചെല്ലേണ്ട ലോകമാണത്, ചെല്ലേണ്ട ശിക്ഷയാണത്. അതെന്താ ഹമീം? ചൂട് പാരമ്യതയിലെത്തിയ തിളച്ച വെള്ളമാണ്. വസുഖൂമ ഹമീമ ഫഖത്താഅഹു, അവർ ഹമീം കുടിപ്പിക്കപ്പെടും, അത് കുടിച്ചാൽ അവരുടെ കുടലുകളെ അത് മുറിച്ചു കളയുമെന്നാണ്. അത്ര തീവ്രമായ ചൂടുള്ള ഹമീം. ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ അത് ഇത്തരം നീരാണ്, വ്രണങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദ്രവം. അള്ളാഹു പാകട്ടെ, നഊദു ബില്ലാ, അത് അരോചകം, അത് ഹീനം, വർജ്യം, ദുർഗന്ധം, അതാണ് ഗസ്സാഖ്. തൊണ്ടയിൽ കെട്ടും, ആ രീതിയിൽ പ്രയാസകരമായിട്ടുള്ള ഗസ്സാഖ്. അതാണ് അബ്ശിരി ബിഹമീമിൻ വഗസ്സാഖിൻ, നിനക്ക് ഹമീമുണ്ട്, ഗസ്സാഖ് ഉണ്ട്, സന്തോഷിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആത്മാവിനെ അത് എന്ത് സന്തോഷിക്കാനാണ്. പക്ഷേ ആ പ്രയോഗം തന്നെ നോവേറ്റുന്നത്. പിന്നെ വആഖറ മീശക്കിലെ അസ്വാജ്, വേറെയും ചിലതുണ്ട്, അത് ഈ ഹമീമിന് പോലോത്ത, ഗസ്സാഖ് പോലോത്ത മറ്റ് ശിക്ഷയുടെ ഇനങ്ങൾ, വകുപ്പുകൾ വേറെയുണ്ട്, അതിലേക്കൊക്കെ ഇറങ്ങിക്കോ എന്നാണ് പറയുന്നത്. അതൊക്കെ നിനക്കുണ്ട് സന്തോഷ വാർത്ത അറിഞ്ഞോ, മനസ്സ് നിനക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട് എന്നുള്ള നിലക്കാണ് എന്ത് ആത്മാവിനോട് പറയുന്നത് ഈ മലക്കുൽ മൗത്ത്. പിന്നെ അള്ളാഹുവിൻ്റെ ആദാബിലേക്ക്, ശിക്ഷയിലേക്ക് ഇറങ്ങിക്കോ, ഇങ്ങനെയൊക്കെയാണ് മലക്കുൽ മൗത്ത് ഈ അശുദ്ധമായ ആത്മാവിനെ വിളിച്ച് അതിനോട് അറിയിക്കുന്നത്, അതിനോട് കൽപ്പിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഅഊദുബില്ല. തീർന്നില്ല, ഈ അശുദ്ധ ആത്മാവിനെ മലക്കുൽ മൗത്ത് സ്വീകരിക്കും, പിന്നീട് മറ്റു മലക്കുകൾക്ക് കൈമാറും. ഈ ആത്മാവിനെ ആ മുസൂഹയിലേറ്റു വാങ്ങുമെന്നാണ്. മുസൂഹ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ പരുത്ത വസ്ത്രം, അവർ കൊണ്ടുവരുന്ന ആ പരുത്ത വസ്ത്രത്തിൽ ഏറ്റുവാങ്ങും. ആത്മാവ് പുറത്തു വരുമ്പോൾ യഖ്റുജു മിൻഹ കഅന്നി ജീഫത്തിൻ അലാ വജ്ഹിൽ അർദ് എന്നാണ്. ആത്മാവ് പുറത്തു വരുമ്പോൾ അതിന് ദുർഗന്ധമാണ്. ആ ദുർഗന്ധം ഈ ഭൂമിക്കുപരിയിൽ ഒരു ശവം നാറിയാൽ എത്ര ദുർഗന്ധമാണ്, അത്ര ദുർഗന്ധം, ഏറ്റവും ദുർഗന്ധം വമിക്കുന്നതിൻ്റെ ഏറ്റവും ദുർഗന്ധം അതായിരിക്കും അതിൽ നിന്ന് വമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ അശുദ്ധ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ദുർഗന്ധം, ഏറെ ദുർഗന്ധം വമിക്കും വിധമാണ് പുറത്തു വരിക എന്നുള്ളത് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ മുസൂഹിൽ ഈ ദുർഗന്ധം വമിക്കുന്ന ആത്മാവിനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നെ മലക്കുകൾ ആത്മാക്കളെയും കൊണ്ട് മാനം കയറാൻ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഹദീസിൽ കാണാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഈ മലക്കിനും ഈ ആത്മാവുമായിട്ട് മലക്കുകൾ മാനം കയറും. ഹത്തായത്തൂന ബിഹി ബാബൽ അർദ്, ബാബുൽ അർദിലേക്ക് ഈ ആത്മാവുമായിട്ട് എത്തും എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് മലക്കുകൾ ആകാശത്തിൽ വെച്ചിട്ട് പറയുമെന്നാണ്, മാ അൻതന ഹാദിഹി റീഹ്, എത്ര ദുർഗന്ധമാണ് ഈ റീഹ്, എന്തൊരു ദുർഗന്ധമാണ് ഈ റീഹ്. നമ്മൾ കഴിഞ്ഞ കൂടി പറഞ്ഞില്ലേ മാ അതിയബ ഹാദ റീഹ് എന്ന് പറഞ്ഞു, ഇവിടെ മാ അൻതൻ എന്നാണ്, എത്ര ദുർഗന്ധമാണ് ഇത് എന്നാണ്. അപ്പൊ എന്താണ് ഈ എത്ര ദുർഗന്ധമുള്ളതാണ് ഇത് എന്ന് പറയുമ്പോൾ അതിന് പ്രതികരണം എന്താണെന്നറിയാം, റൂഹുൻ ഖബീസതുൻ നഫ്സുൻ ഖബീസതുൻ അതത് മിൻ ഖിബലിൽ അർദ്, ഭൂമിയിൽ നിന്ന് വന്ന ഒരു ദുർഗന്ധം വമിക്കുന്ന ആത്മാവാണ്, അതിൻ്റെ മണാണ് ഈ ദുർഗന്ധം. ഇതാണ് ആകാശത്തിലുള്ളവരോട് പറയുന്നത്, എന്തൊരു ദുർഗന്ധമാണ് ഇതെന്ന് മാനലോകം പറയും. മാനം പറയുമ്പോൾ വാനലോകത്തിലുള്ളവർ പറയുമ്പോൾ കൊണ്ടുപോകുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നഫ്സുൻ ഖബീസ റൂഹുൻ ഖബീസ അതസ്മിക്കബിലിൽ അർദ്, ഭൂമിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം വമിക്കുന്ന ആത്മാവാണ് ഇത് എന്ന്. അപ്പൊ ലിമൻ, ആരുടേതാണ് ഈ ആത്മാവ് എന്ന് ചോദിക്കുമ്പോൾ, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാൾ, അത് മലക്കുകൾ പരിചയപ്പെടുത്തൽ. അയാൾക്ക് ഭൂമിയിൽ അറിയപ്പെട്ട ഏറ്റവും മോശമായ പേര് അയാൾക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അതോടുകൂടി വാനലോകം ഈ ആത്മാവിന്റെ വിഷയത്തിൽ കോപിക്കുന്നത് പറയുന്നത്, ലാ മർഹബൻ ബിൻ നഫ്സിൽ ഖബീസ കാനത് ഫിൽ ജസദിൽ ഖബീസ്, ഇർജിഇ ദനീമതൻ, ഇങ്ങനെയൊക്കെയാണ്. ലാ മർഹബൻ, ഇങ്ങോട്ട് സ്വാഗതമല്ല, ഇങ്ങോട്ട് വേണ്ട എന്നാണ് വാനലോകം പറയാം. ലാ മർഹബൻ ബിൻ നഫ്സിൽ ഖബീസ, ഈ വൃത്തികെട്ട മ്ലേച്ഛമായ ആത്മാവിന് സ്വാഗതമേ ഇല്ല. കാനത് ഫിൽ ജസദിൽ ഖബീസ്, വൃത്തികെട്ട ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ്, അതിന് സ്വാഗതമല്ല. ഇർജിഇ ദമീമതൻ, അതുകൊണ്ട് ദമീമത്തായി, ദമീമത്ത് എന്ന് പറഞ്ഞാൽ നിന്ദ്യമായി, നീചമായി മടങ്ങിക്കോ എന്നാണ്, ആകാശത്തിലേക്ക് കയറണ്ട എന്നുള്ള അർത്ഥത്തിൽ. ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, ഈ ആത്മാവിനോട് നിനക്കൊരിക്കലും വാനകവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന് പറയും, എന്നിട്ട് ആ റൂഹിനെ അവിടെ നിന്ന് പാതാളത്തിലേക്ക് എറിയപ്പെടും എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോതി കേൾപ്പിച്ചു, ഇന്നല്ലദീന കദബു ബി ആയാതിന വസ്തക്ബറു അൻഹ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂന അൽജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത് വകദാലിക നജ്സിൽ മുജ്രിമീൻ. ഇന്നല്ലദീന കദബു ബി ആയാതിന, നമ്മളുടെ ആയത്തുകളുടെ മുമ്പിൽ ആയത്തുകളെ കളവാക്കിയവർ, വസ്തക്ബറു അൻഹ, അതിനെ തൊട്ട് അഹങ്കരിച്ചവർ, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല, വലാ യദ്ഖുലൂന അൽജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്, സമ്മുൽ ഖിയാത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നതുവരെ, സൂചിയിൽ നൂല് പ്രവേശിപ്പിക്കാനുള്ള ആ ദ്വാരമുണ്ടല്ലോ സുഷിരം, അതിനാണ് സമ്മുൽ ഖിയാത്ത് എന്ന് പറയും. അതിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരെ ഇവർക്ക് സ്വർഗപ്രവേശനമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ. ഈ ആയത്ത് നബി സല്ലല്ലാഹു തങ്ങൾ അവിടെ ഓതി എന്നാണ്. വാനലോകം കണ്ടും തുറക്കപ്പെടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറയും, ഉക്തുബു കിതാബഹു ഫി സിജ്ജീൻ ഫിൽ അർദിസ് സുഫ്ലി. ഈ ആത്മാവിന്റെ രേഖ അത് സിജ്ജീനിൽ എഴുതുക, അത് പാതാളത്തിൽ. പാതാളത്തിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന വരുമ്പോഴാണ് അത് എറിയപ്പെടുന്നത്. അവിടെ നിന്ന് പാതാളത്തിലേക്ക് ഫതുത്രഹു തറഹൻ എന്നാണ്. അവിടെയാണ് നബി തങ്ങൾ വേറൊരു ആയത്ത് ഓതിയത്, وَمَنْ يُشْرِكْ بِاللَّهِ فَكَأَنَّمَا خَرَّ مِنَ السَّمَاءِ فَتَخْطَفُهُ الطَّيْرُ أَوْ تَهْوِي بِهِ الرِّيحُ إِلَى مَكَانٍ سَحِيقٍ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ വാനത്തിൽ നിന്ന് അടർന്നു വീണവനെ പോലെയാണ്. ആ വീഴ്ചയിൽ അവനെ പറവകൾ റാഞ്ചുന്നു, അല്ലെങ്കിൽ അവനെ കാറ്റ് വിദൂരതയിലേക്ക് കൊണ്ടെറിയുന്നു എന്ന അർത്ഥത്തിൽ ഷിർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ പറഞ്ഞില്ലേ. ആ ആശയമുള്ള ആയത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ ഓതി എന്നുള്ളതാണ്. ആത്മാവ് വാനലോകത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ബാബുൽ അർദ്, ഒന്നാം ആകാശത്തിലേക്ക് പോലും പ്രവേശനമില്ലാതെ അവിടെ നിന്ന് ഇവ്വിധം ഹീനമായി ആത്മാവിനെ, അശുദ്ധമായ ആത്മാവിനെ മടക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പിന്നെയാണ് ആത്മാവ് ഖബറിലേക്ക് വരുന്നത്, ഖബറിൽ പിന്നീട് വിചാരണക്ക് വിധേയമാകുന്നത്. മൻ റബ്ബുക് വമാ ദീനുക് മാ ഹാദ റജുലു ലദീ ബുഅസ ഫീകും, ഇതൊക്കെ ആത്മാവിനോട് ചോദിക്കും. റബ്ബ് ആരാണ്, ദീന് ഏതാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് അപ്പോ ലാ അദരി, കഷ്ടത വിളിച്ചോട്ടി സങ്കടപ്പെട്ട് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പ്രതികരിക്കുന്ന ഈ ദുഷിച്ച ആത്മാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ജനങ്ങൾ പറയുന്നത് ചിലത് ഞാൻ കേട്ടു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പ്രതികരിക്കും. ഏതായാലും ഈ ആത്മാവ് പരാജയത്തിൻ്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങി പാതാളത്തിൽ. സിജ്ജീൻ, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ, വമാ അദ്രാക മാ സിജ്ജീൻ കിതാബുൻ മർഖൂൻ. അശുദ്ധമായ ആത്മാക്കൾ അവർക്ക് ഉള്ള സ്ഥലമാണ്, അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്ഥലമാണ്. സിജ്ജീനിലാണ് അശുദ്ധാത്മാക്കൾ, വിശുദ്ധാത്മാക്കൾ ഉല്ലിയീൻ എന്ന പോലെ. ഉല്ലിയീനിൽ വിശുദ്ധാത്മാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹീത ജീവിതം നിശ്ചയിച്ചു. സിജ്ജീനിൽ അശുദ്ധാത്മാക്കൾക്ക് നിന്ദ്യവും ഹീനവുമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു. അർവാഹുൽ കുഫാറിന്റെ അടുക്കലേക്ക് ഈ റൂഹിനെയും കൊണ്ടെത്തിക്കും എന്നൊക്കെ ഈ ബറായിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ വായിക്കും. പൊതുവെ അശുദ്ധമായ ആത്മാക്കൾക്ക് സിജ്ജീനാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാക്കളിൽ ചിലരെ പ്രത്യേകം ചിലയിടത്ത് പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ ശുഹദാക്കളുടെ വിഷയം പറഞ്ഞതുപോലെ അവർ സ്വർഗത്തിൽ, അതേപോലെ തന്നെ വിശുദ്ധ ആത്മാക്കളിൽ ചിലർ സ്വർഗ കവാടത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് കഴിയുന്ന വിഷയം. മൊത്തത്തിൽ ഉല്ലിയീനിലാണ് വിശുദ്ധ ആത്മാക്കളെങ്കിലും ചില ആത്മാക്കൾക്ക് ചില പ്രത്യേക സ്ഥാനങ്ങൾ പറയപ്പെട്ട് ഉള്ള ചില ഹദീസുകൾ നമ്മൾ കേട്ടു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കരിച്ച് ഒരു നിസ്കാരം നിർവഹിച്ച് ഇന്ന ആളുടെ ബന്ധുക്കൾ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആരും മിണ്ടിയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഇന്ന ആളുടെ ബന്ധുക്കളുണ്ടോ എന്ന്. മൂന്നാമത് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഞാനാണെന്ന്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഞാൻ രണ്ടു തവണ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? ഏതാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു ഇന്ന സാഹിബക്കും മുഹ്തബസുൻ ബിബാബിൽ ജന്ന, നിങ്ങളുടെ സാഹിബ് അയാളുടെ ഒരു ബന്ധു അടുത്ത് മരിച്ചിരുന്നു, അയാൾ സ്വർഗ കവാടത്തിൽ ബന്ധിതനാണ്, സ്വർഗ കവാടത്തിൽ ബന്ധിതനാണ്. ബിസബബി ദൈനിൻ അലൈഹി, അയാളുടെ മേൽ ബാധ്യതയായ ഒരു കടം കാരണത്താൽ, അയാളുടെ ഒരു കടബാധ്യത ഉള്ളവനാണ്, അതുകൊണ്ട് തന്നെ സ്വർഗ കവാടത്തിൽ അയാൾ ബന്ധിതനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളെ അറിയിച്ചു. അങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്റെ കടം വീട്ടു എന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ ആ ആളുടെ ബന്ധുക്കളും ഒക്കെ അയാളുടെ കടം പെട്ടെന്ന് വീട്ടാൻ തത്രപ്പെടുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന ഹദീസിൽ നമ്മൾ വായിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഒല്ലിയിലാണ് ആത്മാക്കളുടെ, വിശുദ്ധ ആത്മാക്കളുടെ സ്ഥലം. പക്ഷേ ചില പ്രത്യേക ആത്മാക്കൾക്ക് അനുഗ്രഹീതമായ മറ്റു ചില സ്ഥലങ്ങളും അവസ്ഥകളും പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇതേപോലെ അശുദ്ധമായ ആത്മാക്കളുടെ സ്ഥാനം നിശ്ചയിക്കപ്പെട്ടത് സിജീനിലാണ്. പക്ഷെ ചിലരെ കുറിച്ച് പ്രത്യേകം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയുന്നവരെ കുറിച്ച് പറഞ്ഞില്ലേ, അമ്മർ റജുലുൽ ലദീ റഅയ്തഹു യുഷഖു ശിദ്ഖുഹു ഫകദ്ദാബുൻ യുഹദ്ദിസു ബിൽ കദിബ ഹത്ത യുഹ്മല മിൻഹു കമ ഖല സല്ലല്ലാഹി അലൈഹി വസല്ലം ഇലൽ ആഫാഖ്. വായ പിളർക്കപ്പെടുന്നതായി നിങ്ങൾ കണ്ട വ്യക്തി, അയാൾ കളവ് പറയുന്നവനാണ്, കദ്ദാബുൻ യുഹദ്ദിസു ബിൽ കദിബ, കളവ് പറയുന്ന പെരും കള്ളനാണ്. അയാളിൽ നിന്ന് ആ കളവ് സ്വീകരിക്കപ്പെടും, അത് ദുരന്തങ്ങളിലേക്ക് എത്തുമാർ, അത്ര ഊക്കുള്ള കളവായിരിക്കും അയാളുടേത് എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട്, സുബൈൻ നിസ്കരിച്ചതിന് ശേഷം റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറയും, എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കും. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ റാ അഹദു മിൻകും റുയ, നിങ്ങളിൽ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞില്ല. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വപ്നം പറഞ്ഞു, ഫൈന്യ റായിത്തു ലൈലത, എങ്കിൽ ഞാൻ ഈ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നം അത് വിശദീകരിക്കാണ്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ രണ്ടു പേർ അൽ അർദുൽ മുഖദ്ദസത്തിലേക്ക് കൊണ്ടുപോയി. ചില റിപ്പോർട്ടിൽ അൽ ഇല അർദിൻ ഫവാ, ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഇല അർദിൻ മുസ്തവിയത്തിൻ എന്നൊക്കെ കാണാം ഹദീസിന്റെ ലഫ്ദുകളിൽ, ഒരിടത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൈദാ റജുലുൻ ജാലിസുൻ വറജുലുൻ ഖായിമുൻ, ഒരു വ്യക്തി ഇരിക്കുന്നു മറ്റൊരു വ്യക്തി നിൽക്കുന്നു, ഫീ യദിഹി കല്ലൂബുൻ, അയാളുടെ കയ്യിൽ കല്ലൂബുണ്ട്, കല്ലൂബ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ കൊളുത്ത്. എന്നിട്ട് ആ കൊളുത്ത് കൊണ്ട് അയാളുടെ ഷിദ്ഖ് ഖഫ വരെ പിളർക്കപ്പെടുന്നു, അതേപോലെ അയാളുടെ മിൻഹർ അത് ഖഫ വരെ പൊളിക്ക അറുക്കപ്പെടുന്നു, അതേപോലെ തന്നെ അയാളുടെ കണ്ണ് ഈ ഖഫ വരെ ചെന്നി വരെ അറുക്കപ്പെടുന്നു, പിന്നെ മറ്റേ ഭാഗം അതേപോലെ അറുക്കപ്പെടുന്നു, ഈ ഭാഗം പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ വീണ്ടും അങ്ങനെ ഇത് തുടരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ ഷിദ്ഖ് പിളർക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടില്ലേ, അയാൾ കദ്ദാബുൻ യുഹദ്ദിസു ബിൽ കദീബ എന്ന് പറഞ്ഞു. അപ്പൊ ഖബറിൽ ബർസഖിൽ കളവ് പറയുന്നവരുടെ ശിക്ഷയാണ് പറയുന്നത്. ആത്മാവ് എവിടെയാണ്? ആത്മാവ് ഈ വിധം ശിക്ഷയേറ്റ് വാങ്ങിയിട്ട് അയാളുടെ ബർസഖിലാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മലക്കുകൾ പറയുന്നുണ്ട്, അമ്മല്ലദി അതൈതഹു യുഷ്ദഖു റസുഹു ബിൽ ഹജരി, കല്ലുകൊണ്ട് തല ചതക്കപ്പെടുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് നിങ്ങൾ ചെന്നില്ലേ, ആരാണ് അയാൾ? അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ ആരാ? റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ ഫനാമ അൻഹു ഫിൽ ലൈൽ വലം യഅമൽ ബിഹി ഫിൻ നഹാർ. കല്ലുകൊണ്ട് തല ചതക്കപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടു, നിങ്ങൾ ചെന്നു, ആ കണ്ടില്ലേ, അതാരാ? റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അള്ളാഹു ഖുർആൻ പഠിപ്പിച്ച മനുഷ്യനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിപ്പിച്ച മനുഷ്യനാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? നാമ അൻഹു ബില്ലൈൽ, രാത്രി ഖുർആൻ ഒന്നുമില്ല കണ്ടു തുറക്കി, വലം യഅമൽ ബിഹി ഫി നഹാർ, പകലില് ഖുർആൻ അനുസരിച്ചിട്ട് അമലുമില്ല, അങ്ങനെയുള്ള മനുഷ്യനാണ് അത് എന്നാണ്. അപ്പോ ദുഷിച്ച ആത്മാക്കളിൽ ഖുർആൻ പഠിച്ച ആളുകളും ഉണ്ട്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല, രാത്രി ഖുർആനില്ല, പകലിൽ ഖുർആൻ അനുസരിച്ചിട്ടുള്ള അമലുമില്ല, ഇങ്ങനെയുള്ള ആളുകൾ, അതാണ് തല ചതക്കപ്പെടുന്നതായി കണ്ട ആള് എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ ഈ വ്യക്തിയെ കുറിച്ച് പറയുന്നത്, കാന യഖുദുൽ ഖുർആന ഫയർഫുദു വയനാമു അനി സ്സലാത്തിൽ മക്തൂബ എന്നാണ്. ഖുർആൻ പഠിച്ച് എന്നിട്ട് ഖുർആനെ വിഗണിച്ച് ഫർള് നമസ്കാര സമയത്ത് കിടന്നുറങ്ങിയെന്നാണ്. അള്ളാഹു കാക്കട്ടെ. ഖുർആൻ പഠിപ്പിച്ചിട്ട് ഖുർആനെ തിരസ്കരിച്ചവർ ഫർള് നമസ്കാര സമയത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യന്മാർ, അവരാണ് ആ തല ചതക്കപ്പെടുന്ന ദുഷിച്ച ആത്മാവ് എന്നുള്ളതാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കണ്ടത് മലക്കുകൾ പറയുന്നുണ്ട്, തെന്നൂർ പോലുള്ളതായ എടുപ്പിൽ താങ്കൾ കണ്ട നഗ്നരായ സ്ത്രീ പുരുഷന്മാർ. തെന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുതരം അടുപ്പല്ലേ. നിസാശ്രമ തങ്ങൾ അങ്ങനെ ചിലരെ കണ്ടു ഈ യാത്രയിൽ. സ്ത്രീ പുരുഷന്മാർ നഗ്നരാണ്, അവർ തീജ്വാലകളിൽ കത്തിക്കപ്പെടുകയാണ്. തീജ്വാല അവരെ ഉയർത്തി അവരിന്ന് അതിൽ നിന്ന് പുറത്തു കടന്നു കാണുമ്പോൾ ജാലാണയും, അപ്പൊ അവരതിലേ തന്നെ വീഴും എന്നുള്ളതാണ്. അവിടെ അവരെ കുറിച്ച് പറയാണ്, അതാരാ ഫഹ്മുസ്സുനാതു വസ്സവാനി, വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരാണ്, വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരാണ് അവർ എന്നാണ് പറഞ്ഞത്. അപ്പൊ തെന്നൂറിൽ കാണപ്പെട്ട ആത്മാക്കൾ ആരുടേതാണ്? വ്യഭിചാരികളുടേതാണ്. പിന്നെ മറ്റൊരു രംഗം അത് പറഞ്ഞു കൊടുത്ത്, അതെന്താണ്? അമർ റജുൽ ലദീ റഅയ്തഹു യസ്ബഹു ഫിൻ നഹർ വയുൽഖമുൽ ഹജർ, നദിയിൽ നീന്തുകയും കല്ല് തീറ്റിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി. നിസാശ്രമ തങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടു എന്നാണ്. നഹർ എന്ന് പറഞ്ഞാൽ നഹർ മിന്തം, രക്തത്തിന്റെ നദിയാണ് എന്നാണ്. അതിൽ ഒരാൾ നീന്തുന്നു, ഒരാൾ ആ ശത്തുൻ നഹറിൽ നദിയുടെ തീരത്ത് നിന്നിട്ട് ഇന്ദഹു ഹജർ, അയാളുടെ അടുത്ത് കല്ലുകളുണ്ട്, ആ കല്ലുകൊണ്ട് നീന്തുന്ന ആളുടെ വായിലേക്ക് ഇട്ടു കൊടുക്കണം. അങ്ങനെ കല്ലാണ് തീറ്റണത്. അപ്പൊ ആ കല്ല് തീറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ വീണ്ടും ആ നദിയിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ. അതിനെ കുറിച്ചാണ് പറയുന്നത്, അമ്മർ റജുല്ലദീ റഅയ്തഹു ഫിൻ നഹർ യുൽഖമു ഹജർ, കല്ല് തീറ്റപ്പെടുന്ന നെഹറിൽ നീന്തുന്ന ആ വ്യക്തി, അത് ഫഇന്നഹു ആഖിലു റീബ, അത് പലിശ തിന്നുന്ന മനുഷ്യനാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ പലിശത്തിൽ നിന്നവൻ, അവന്റെ ആത്മാവ് എവിടെ? ബർസഖിൽ, ദുഷിച്ച ആത്മാക്കളുടെ അവസ്ഥ, അവർ എവിടെ എങ്ങനെ എന്നുള്ളത് അറിയിക്കുന്ന ഒരു ഭാഗമാണ് ഇതും. ബറാ ബിൻ ആസിഫ് റളിയല്ലാഹുവിന്റെ വിശാലമായിട്ടുള്ള ഹദീസിൽ അതിന്റെ അവസാന ഭാഗത്തുള്ള പ്രയോഗങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ദുഷിച്ച ആത്മാക്കളുടെയും അതേപോലെ ചില വിശുദ്ധ ആത്മാക്കളുടെയും വിഷയം പറയുന്ന ഒരു ഹദീസ് അബു ഉമാം അൽബാഹിലി റളിയല്ലാഹു തആലാനിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്നത്, സഹീഹ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ഒരു ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേപോലെ, ബൈന അനനായിമുൻ അതാനി റജുലാനി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഉറങ്ങിക്കിടക്കവേ രണ്ടുപേർ എന്റെ അടുക്കലേക്ക് വരികയും അങ്ങനെ ഫഅഖദാ ബിദബഇയ, അവരിരുവരും എന്റെ ഈ കൈ പിരടി ഭാഗണ്ടല്ല, അത് പിടിച്ച് എന്നെയും കൊണ്ടുപോയി എന്നാണ്. എന്നിട്ടൊരു ജബലുൻ വാർ, ഏറെ പ്രയാസകരമായ കയറാൻ ക്ലേശകരമായ ഒരു മല കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇസ്അദ് കയറാൻ പറഞ്ഞു. അപ്പൊ ഇന്നില ഉത്തീഖുഹു, എനിക്ക് ഇത് കയറാൻ കഴിയില്ല എന്ന് ഞാൻ മലക്കുകളോട് പ്രതികരിച്ചപ്പോൾ ഞങ്ങൾ താങ്കളെ സഹായിക്കാം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആ പ്രയാസകരമായ കുന്ന് കയറാൻ മലക്കുകൾ സഹായിച്ച നിസ്ലാഹു സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ ആ സവാ ഉൽ ജബൽ, മലയുടെ മീതെ എത്തിയിട്ട് കണ്ട കാഴ്ചകൾ പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ ദുഷിച്ച ആത്മാക്കൾ പരാമർശിക്കപ്പെട്ടു, വിശുദ്ധ ആത്മാക്കളും പരാമർശിക്കപ്പെട്ടു. ദുഷിച്ച ആത്മാക്കളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ സവാഉൽ ജബലിൽ ഞാൻ എത്തിയപ്പോൾ ഫൈദാ അന സൻ അസ്മഉ ബി അസ്വാതിൻ ശദീദ എന്നാണ്, വളരെ ശക്തമായ രൂക്ഷമായ ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മഹാദിയിൽ അസ്വാത് ശദീദ, ഈ ശക്തമായ ശബ്ദം ഇതെന്താണ്? അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റുവാഉ അഹ്ലിന്നാർ, അത് നരകവാസികളുടെ രോദനമാണ്, നരകവാസികളുടെ രോദനമാണ് ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈദ, ഈ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി, അങ്ങനെ ഫൈദ അന ബി ഖൗമിൻ അശദ്ദി ശൈ അശദ്ദ ശൈഇൻ ഇൻതിഫാഖൻ വ അൻതനിഹി റീഹൻ വഅസ്വഇഹി മംബറൻ എന്നാണ്. വീർത്തുമുട്ടിയ ദുർഗന്ധം വമിക്കുന്ന, കാണാൻ വികൃതമായ ഒരു വിഭാഗം ആളുകളെ കണ്ടു എന്നാണ്. അപ്പൊ ആരാണ് ചോദിച്ചപ്പോ, ഖത്ലൽ കുഫാർ, കുഫാറിൽ കൊല്ലപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായ യാത്രയിൽ മറ്റൊരു ഖൗമിനെ കണ്ടു എന്നാണ്. അവരെ കുറിച്ചും പറഞ്ഞത് ഇപ്രകാരമാണ്: ഫൈദാ ബി ഖൗമിൻ അശദ്ദ് ശൈഅൻ ഇൻതിഫാഖൻ, അതേപോലെ അൻതനിഹി രീഹൻ ദുർഗന്ധം, അതേപോലെ തന്നെ വീർത്തുമുട്ടിയ ആളുകൾ. അവരുടെ രീഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അൽ മറാഹിദ് കഅന്ന രീഹും മറാഹിദ് എന്നാണ്. മറാഹിദ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, വിസർജന സ്ഥലം, അവിടെയുള്ള ഇതിനേക്കാൾ മോശമായ ദുർഗന്ധം. അവരെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞത് അസ്സാനൂന വസ്സവാനി എന്നാണ്. അതാരാണ്? അത് വ്യഭിചരിച്ച ആണും പെണ്ണും എന്നാണ്, വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാർ എന്നാണ്. അപ്പം വ്യഭിചാരികളെ സംബന്ധിച്ചിടത്തോളം ഒരേ ശിക്ഷ അല്ല, അല്ലെങ്കിൽ ഒരേ ഹാലല്ല അത്തരം ആളുകളുടെ ആത്മാക്കൾക്ക് ബർസഖിൽ എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ, അഊദുബില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം സ്ത്രീകളെ കണ്ടു, അവരുടെ യൽദഹു സുദയ്യഹുന്നൽ ഹയ്യാത്ത് എന്നാണ്. ആ സ്ത്രീകളുടെ സ്തനങ്ങൾ പാമ്പുകൾ കൊത്തുന്നു എന്നാണ്, അങ്ങനെ കണ്ടു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്നിസ അല്ലാതി യംനഅന ഔലാദഹുന്നൽ അൽബാൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടികൾക്ക് പാല് മുടക്കിയിരുന്ന സ്ത്രീകളാണത് എന്നാണ്. ചെറുമക്കൾക്ക് പാല് വിലങ്ങിയിരുന്ന മുടക്കിയിരുന്ന സ്ത്രീകളാണ് അവർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു വിഭാഗം ആത്മാക്കളുടെ ബർസഖിലെ ശിക്ഷയാണ്. തീർന്നില്ല. ഇതിൻ്റെ തുടർച്ചയിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വിശുദ്ധ ആത്മാക്കളെ കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫൈദ അനബി ഗിൽമാനി യൽഅബൂന ബൈന നഹ്റൈനി, രണ്ട് നദികൾക്കിടയിൽ കളിക്കുന്ന കുറെ കുട്ടികളെ കണ്ടു. ഞാൻ ചോദിച്ചു ആരാണ് ഈ കുട്ടികൾ? അപ്പോൾ പറഞ്ഞു ദറാറി അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മക്കളാണവർ, ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ മക്കളാണവർ എന്ന് പറഞ്ഞു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മലക്കുകൾ എന്നെയും കൊണ്ട് പോയി, ഞാൻ ഫൈദ അനബി നഫരിൻ സലാസത്തിൻ, മൂന്നാളുകളെ കണ്ടു, യശ്റബൂന മിൻ ഖംരിൻ ലഹും, അവരുടെ മദ്യത്തിൽ നിന്ന് അവർ പാനം ചെയ്യുന്നത്. അപ്പോൾ ഇതാരെന്ന് ചോദിച്ചപ്പോൾ അത് ജാഫറും സെയ്ദും അബ്ദുള്ളാഹി ഇബ്നു റവാഹയുമാണ് എന്ന് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അബ്ദുള്ളാഹി ഇബ്നു ജാഫർ, സെയ്ദ്, പിന്നെ ജാഫർ ബിൻ അബി താലിബും, പിന്നെ സെയ്ദ് ബിൻ ഹാരിസയും അബ്ദുള്ളാഹി ഇബ്നു റവാഹയുമാണത് എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സുമ്മ ഷറഫ ബി ഷറഫൻ, മലക്കുകൾ എന്നെയും കൊണ്ട് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് കയറി, അവിടെ ഞാൻ മൂന്നാളുകളെ കാണുകയുണ്ടായി. മലക്കുകൾ എന്നോട് പറഞ്ഞത് അത് ഇബ്രാഹീമും മൂസയും ഈസയുമാണ് അലൈഹിമുസ്സലാം, ഹും യൻതളിറൂനക, അവർ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഹദീസ്. അവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധാത്മാക്കളിൽ പലരെ കണ്ടത് പറഞ്ഞു. അശുദ്ധാത്മാക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷ കണ്ട ചില ആളുകളെ കുറിച്ചും പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഞാൻ ഇവിടെ പറയുന്നത് വിഷയം ആത്മാക്കളിൽ വിശുദ്ധ ആത്മാക്കൾ, അതേപോലെ തന്നെ അശുദ്ധമായ ആത്മാക്കൾ. ഈ അശുദ്ധാത്മാക്കൾ അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയും വിധിക്കപ്പെട്ട് അത് ഏറ്റുവാങ്ങുന്ന അവസ്ഥയിൽ മരണാനന്തരം ബർസഖിൽ അവർ തുടരുന്നു എന്നുള്ളതാണ്. ഈ അശുദ്ധാത്മാക്കളുടെ വിഷയം പറയുമ്പോൾ ഒരു ഭാഗം ഞാൻ അബൂമാനയുടെ ഹദീസിൽ നിന്ന് വിട്ടുപോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കണ്ടത്, ഫൈദാ അനബി ഖൗമിൻ മുഅല്ലഖീന ബി അറാഖീബിഹിം എന്ന് പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകളെ കണ്ടു, അവർ അവരുടെ ഉർഖൂബയിൽ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഉർഖൂബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാൽ മടമ്പാണ്, അതിൽ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നു. മുഷക്കഖതൻ അഷ്ദാഖുഹും, അവരുടെ വായ പിളർക്കപ്പെട്ടിരിക്കുന്നു. തസീലു അഷ്ദാഖുഹും ദമ എന്നാണ്, അതിൽ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ആളുകളെ കണ്ടു എന്നാണ്. ആത്മാക്കളുടെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെയാണ് കാണപ്പെട്ടത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ആരാണ് ഇവർ? അവർ പറഞ്ഞത് അല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലത്തി സൗമിഹിം എന്നാണ്. സമയമാകുന്നതിന് മുമ്പ് നോമ്പ് പാഴാക്കിയിരുന്നവർ, നോമ്പ് നഷ്ടപ്പെടുത്തിയിരുന്നവരാണ് അവർ എന്നാണ്. അപ്പൊ നോമ്പിന്റെ പവിത്രത മാനിക്കാതെ നോമ്പ് പാഴാക്കിയിരുന്ന ആളുകൾ അവർ തല കീഴ്മേൽ കെട്ടിത്തൂക്കി അവരുടെ വായിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങും വിധം അവരുടെ വായ കീറിയ അവസ്ഥയിൽ കാണപ്പെട്ടു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അതൊക്കെ ദുഷിച്ച ആത്മാക്കളിൽ ബർസഖിൽ തുടരുന്ന ആളുകളാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നൗഊദുബില്ല. ഇന്ന് പലരും മഹാത്മാക്കളായിട്ട് പറയുന്ന ആളുകൾ പലരും നോമ്പെടുക്കാറില്ലായിരുന്നു എന്നുള്ളതാണ്. ജുമുഅയല്ല, ജമാഅത്തില്ല, റമദാൻ മാസത്തിൽ പട്ടാ പകലിൽ നോമ്പില്ല. നോമ്പില്ല എന്ന് മാത്രമല്ല, പരസ്യമായിട്ട് നോമ്പിന്റെ പവിത്രത കെടുത്തുന്ന രീതിയിൽ തിന്നുകുടിച്ച് നടന്നിരുന്ന ആളുകൾ വരെ വിശുദ്ധാത്മാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എണ്ണിയത് എവിടെയാണ്? വിശുദ്ധാത്മാക്കളിലല്ല, പിന്നെ ഇത്തരം ദുഷിച്ച ആത്മാക്കളിലാണ് എണ്ണിയത്. അള്ളാഹുവല്ലാഹുവിനെ കാത്തുമാക്കട്ടെ. നൗഊദുബില്ല. ഏതായാലും ഞാനിവിടെ ഈ സംസാരം ഉപസംഹരിക്കുമ്പോൾ, നമ്മളുടെ ആത്മാക്കൾ, നമ്മളുടെയൊക്കെ ദേഹത്തിൽ ദേഹിയുണ്ട്, നമ്മുടെ ശരീരവും ആത്മാവും കൂടിയാണ്. ഈ ദുനിയാവിനോട് നമ്മൾ യാത്ര പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ വാനലോകം സ്വീകരിക്കും. തൊയ്യിബീൻ ആയി അള്ളാഹു സുബ്ഹാനഹു തആല മരിപ്പിക്കുന്നവരുണ്ട്, അതെല്ലാം ബാലിമീങ്ങളായിട്ട് മരിപ്പിക്കുന്നവരുമുണ്ട്. ബാലിമീങ്ങളായി മരിപ്പിക്കുമ്പോൾ ആ ആത്മാക്കളാണ് അശുദ്ധാത്മാക്കളായിട്ട് മാനം കയറുക. പക്ഷേ മാനലോകത്ത് അതിന് സ്വീകാര്യത ഉണ്ടാവില്ല. എന്നാൽ വിശുദ്ധരായി ഉത്കൃഷ്ടരായി നമ്മളുടെ ആത്മാക്കൾ സ്വീകരിക്കപ്പെടുകയും വാനലോകത്തേക്ക് അത് ഉയർത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരാകുക. എങ്ങനെ നമ്മൾ ഈ ദുനിയാവിനോട് യാത്ര പറയണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ ദുനിയാവിനോട് യാത്ര പറയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല രണ്ട് മരണത്തെക്കുറിച്ചും നമ്മളോട് പറഞ്ഞതുണ്ട് വിശുദ്ധ ഖുർആനിൽ. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളും അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്. മരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ഒരു വിശ്വാസിയുടെ മരണരംഗം എങ്ങനെയാണ്, ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്, അത് എത്ര വിശുദ്ധവും പരിമളവുമുള്ളതാണ്. നമ്മൾ കേട്ടു ദുഷിച്ച ആത്മാവ് എങ്ങനെയാണ്, നന്ദി കെട്ടവനും അവിശ്വാസിയും മരണം ഭരിക്കുമ്പോൾ എങ്ങനെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയതിൽ പിന്നെ നമ്മളുടേത് എങ്ങനെയെന്നുള്ളത് തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യവും അവസരവും നമുക്കുണ്ട്. വിശുദ്ധ ജീവിതം നയിച്ച് വിശ്വാസം നന്നാക്കി അള്ളാഹ്ക്ക് വഴിപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്, ഒരു സന്മരണത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കുള്ള അതിനുള്ള അവസരം കനിയുക. നല്ല മരണത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തേടുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് നമ്മുടെ മരണത്തിൻ്റെ തീയതി പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എഴുതി വെച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു മരണം നമുക്കുണ്ടാകുമെന്നുള്ള വിചാരത്തിൽ നല്ലൊരു മരണത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ നിലനിർത്തി വിശ്വാസത്തിൽ നമ്മൾ കൃത്യതയുള്ളവരായി കർമ്മങ്ങൾ അതിൽ പിശുക്കാതെ ദുആ തുടർത്തി അള്ളാഹുവിനുള്ള ദിക്റും ശുക്റും ഒക്കെ തുടർത്തി നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. അതില്ല എങ്കിൽ എന്താണ് അവസ്ഥ എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ ആത്മാക്കളെ കുറിച്ചുള്ള വിഷയം ഇതൊരു മഹാവിഷയമാണ്. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയാത്ത വിധം കുറേ ഭാഗങ്ങളിലെ ഒരു വിഷയമാണ് ആത്മാക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഞാനിവിടെ ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത് ആത്മാക്കളുടെ വിഷയത്തിൽ ചിലർ കാട് കയറി ഒരിക്കലും ദീനിന് നിരക്കാത്ത വിഷയങ്ങളാണ് മഹാത്മാക്കൾ എന്ന് പറഞ്ഞ് മഹാത്മാക്കളുടെ വിഷയത്തിൽ പലരും പ്രചരിപ്പിക്കുന്നത്. മഹാത്മാക്കൾക്ക് എല്ലാത്തിനും കഴിയും, മഹാത്മാക്കൾ എന്ന് പറഞ്ഞെങ്കിലൊക്കെ നിയന്ത്രിക്കുന്നവരാണ്, മഹാത്മാക്കൾ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു വരെ അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയാണെന്ന് തുടങ്ങി പലവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. പിന്നെ ഈ മഹാത്മാക്കളോട് നമുക്ക് എന്തും തേടാം, എന്തും ചോദിക്കാം, അവരിൽ നിന്ന് എന്തും നേടാം എന്ന രീതിയിലൊക്കെ പറഞ്ഞു പരത്തുന്ന അവസ്ഥ അത് വ്യാപകമായപ്പോൾ എന്താണ് ആത്മാക്കൾ, ഈ ആത്മാക്കളുടെ വസ്തുത എന്ത്, അവരതിൻ്റെ പ്രത്യേകത എന്ത്, ആത്മാക്കളുടെ വകുപ്പുകൾ ഏതൊക്കെ, ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം അതാണ് ഈ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ ഇവിടെ ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെയെല്ലാം പ്രീതിപ്പെടുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ നമുക്ക് തുണയേകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും നോക്കി വരുന്ന മുസീബത്തുകൾ അവരിൽ നിന്ന് നമ്മളിൽ നിന്നും അള്ളാഹു വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളോട് കൊറുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അള്ളാഹു ഒരു സ്വർഗ്ഗലോകമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വരുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളെയും മക്കളെയും മക്കളായ നമ്മയും ഈ ദുനിയാവിൽ കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لبلاد الحرمين الشريفين امنها ورجال امنها. اللهم احفظ لها دينها وقيادتها وعقيدتها وثغور حدودها انك على كل شيء قدير. اللهم صل وسلم وبارك وعليم على نبيك ورسولك محمد صلى الله عليه وسلم. السلام عليكم ورحمه الله.